ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. രാജി ആരോഗ്യ കാരണങ്ങളാൽ. രാജ്യചരിത്രത്തിലെ പരിവർത്തന ഘട്ടത്തിൽ സേവനമനുഷ്ഠിക്കാനായതിൽ ചാരിതാർത്ഥ്യമെന്ന് ശ്രീ ധൻകർ. ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് കേരളം വിട നൽകുന്നു. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയ ആയിരങ്ങൾ. രാവിലെ 9 ദർബാർ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ ആലപ്പുഴയിൽ. പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദീർഘകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ധനമന്ത്രി. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് സെമിയിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി. വിശദാംശങ്ങളിലേക്ക്.
അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും മെഡിക്കൽ ഉപദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് രാജിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് അംഗങ്ങളിൽ നിന്നും ലഭിച്ച ഊഷ്മളമായ പരിഗണനയും സ്നേഹവും വിശ്വാസവും എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിലമതിക്കാനാവാത്ത സഹകരണവും പിന്തുണയും പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചു. ഈ മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതി പദവിയിൽ സ്വായത്തമാക്കിയ വിലമതിക്കാനാവാത്ത അനുഭവങ്ങൾക്കും ഉൾക്കാഴ്ചകൾക്കും അഗാധമായ നന്ദി അദ്ദേഹം പറഞ്ഞു. ഈ സുപ്രധാന കാലയളവിൽ രാജ്യത്തിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക പുരോഗതിക്കും അഭൂതപൂർവമായ വികസനത്തിനും സാക്ഷ്യം വഹിക്കുവാനും അതിൽ പങ്കാളിയാകാനും കഴിഞ്ഞതിൽ ശ്രീ ധൻകർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രാജ്യചരിത്രത്തിലെ പരിവർത്തന കാലഘട്ടത്തിൽ സേവനമനുഷ്ഠിക്കാനായത് യഥാർത്ഥ ബഹുമതിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ഓഗസ്റ്റിലാണ് ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത്. 2027 വരെ കാലാവധി ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് കേരളം വിട നൽകുന്നു. വി എസിന്റെ ഭൌതികദേഹം ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ AKG പഠന കേന്ദ്രത്തിലെത്തിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനസാഗരമാണ് AKG പഠന കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കണ്ണേക്കരളെ വി എസ് എ, ഇല്ല ഇല്ല മരിക്കുന്നില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി തടിച്ചുകൂടിയ പുരുഷാരം നേതാവിന് യാത്രാമൊഴിയേക്കി. അതിവൈകാരിക രംഗങ്ങൾക്കാണ് AKG പഠന കേന്ദ്രം സാക്ഷ്യം വഹിച്ചത്. രാത്രിയോടെ ഭൌതിക ശരീരം കവടിയാറിലെ വസതിയിലെത്തിച്ചു. നിയന്ത്രണമുണ്ടായിരുന്നെങ്കിലും വി എസിനെ ഒരു നോക്ക് കാണാൻ വസതിയിലേക്കും ജനങ്ങൾ ഒഴുകിയെത്തി. കവടിയാറിലെ വീട്ടിൽ നിന്ന് ഭൌതിക ശരീരം രാവിലെ ദർബാർ ഹാളിലെത്തിക്കും. പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വി എസിന്റെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 9 മുതൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ദേശീയപാതയിലൂടെ കൊല്ലം വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. അന്ത്യയാത്രയ്ക്കിടയിൽ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് വി എസിനെ കാണാൻ അവസരമുണ്ടാകും. തുടർന്ന് ഇന്ന് രാത്രിയോടെ പുന്നപ്ര പറവൂരിലെ വസതിയിൽ എത്തിക്കും. നാളെ രാവിലെ 9 മുതൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞ് 3 വലിയ ചുടുകാടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങ് നടക്കുക. അതിനുശേഷം സർവകക്ഷി അനുശോചന യോഗവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി തന്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കുടുംബത്തിന്റെയും ജനങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ അനുശോചിച്ചു. മന്ത്രിമാർ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി വി എസിന് അന്തിമോപചാരമർപ്പിച്ചു. വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് 3 ഔദ്യോഗിക ദുഃഖാചരണം. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. KSEB കാര്യാലയങ്ങൾക്കും അവധിയായിരിക്കും. മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന PSC പരീക്ഷകളും ഇന്റർവ്യൂവും മാറ്റിവച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാലദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഈ മാസം 26 വരെയാണ് അദ്ദേഹം ദ്വിരാഷ്ട്ര പര്യടനം നടത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200 താഴെ മാത്രം വോട്ടർമാരുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ബീഹാർ. നീണ്ട ക്യൂകൾ കുറയ്ക്കുന്നതിനും വോട്ടിംഗ് പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതോടെ ബീഹാറിലെ മൊത്തം പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 77,895 നിന്ന് 90,712 ആയി ഉയരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തടസ്സപ്പെട്ടു. ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിലും അഹമ്മദാബാദ് വിമാനാപകടത്തിലും കൊല്ലപ്പെട്ടവർക്ക് ഇരുസഭകളും ആദരാഞ്ജലി അർപ്പിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിജയകരമായ യാത്ര നടത്തിയ ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ഈ നേട്ടത്തെക്കുറിച്ച് വിശദമായ ചർച്ച സഭയിൽ നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ സംബന്ധിച്ച് ഉടൻ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യമുന്നയിച്ചു. പാർലമെന്റ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഉറപ്പു നൽകി. എന്നാൽ പ്രതിപക്ഷ ബഹളം കാരണം ലോക്സഭ പലതവണ നിർത്തിവച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ നിർത്തിവച്ച ശേഷം വൈകുന്നേരം 4 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ബഹളം തുടർന്നതിനാൽ ഇരുസഭകളും ഇന്നലെ നിർത്തിവയ്ക്കുകയായിരുന്നു. രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദീർഘകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുമാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. രാജ്യത്തെ ശരാശരി ചില്ലറ പണപ്പെരുപ്പ് നിരക്ക് 2024-25 കാലയളവിൽ 4.6% കുറഞ്ഞെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ചരക്ക് കൈമാറ്റവുമായി ബന്ധപ്പെട്ട 2025 ലേഡിംഗ് ബിൽ പാർലമെന്റ് പാസാക്കി. 1856 ഇന്ത്യൻ ബിൽസ് ഓഫ് ലേഡിംഗ് ആക്ടിന് പകരമായിരിക്കും പുതിയ ബില്ല്. 2047 വികസിത രാജ്യമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നിവേദനം നൽകി. ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ 145 ലോക്സഭാംഗങ്ങൾ ഒപ്പിട്ടു. അതേസമയം ബന്ധപ്പെട്ട വിഷയം പാർലമെന്റ് അന്വേഷിക്കും. ജോർജിയയിലെ ബറ്റൂമിയിൽ നടക്കുന്ന ഫിഡെ വനിതാ ലോകകപ്പിന്റെ സെമിഫൈനലിൽ കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരിയായി ദിവ്യ ദേശ്മുഖ്. നാട്ടുകാരിയായ ഹരിക ദ്രോണവല്ലിയെ റാപ്പിഡ് ട്രൈ ബ്രേക്കറിൽ 2-0 ദിവ്യ പരാജയപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ഓൾറൌണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകും. BCCI ഇക്കാര്യം സ്ഥിരീകരിച്ചു. 4-ാം ടെസ്റ്റ് നാളെ മാഞ്ചസ്റ്ററിലെ എമിറേറ്റ്സ് ഓൾഡ് ട്രാഫോർഡിൽ ആരംഭിക്കും. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. സ്വകാര്യ ബസ് ഉടമകൾ ഇന്നു മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവച്ചു. ഗതാഗതമന്ത്രി KB ഗണേഷ്കുമാറുമായി സംയുക്ത സമിതി ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധനവ് സംബന്ധിച്ച് ഈ മാസം 29 വീണ്ടും ചർച്ചയുണ്ടാകും. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊഴികെ മറ്റെല്ലായിടത്തും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ കാണാച്ചിറയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 25 ലേറെ പേർക്ക് പരിക്ക്. കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസും കണ്ണൂരിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും രാവിലെ 6 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവച്ചു. രാജി ആരോഗ്യ കാരണങ്ങളാൽ. രാജ്യചരിത്രത്തിലെ പരിവർത്തനഘട്ടത്തിൽ സേവനമനുഷ്ഠിക്കാനായതിൽ ചാരിതാർത്ഥ്യമെന്ന് ശ്രീ ധൻകർ. ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് കേരളം വിട നൽകുന്നു. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി ആയിരങ്ങൾ. രാവിലെ 9 ദർബാർ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ ആലപ്പുഴയിൽ. പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കുമായി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദനെന്ന് അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദീർഘകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ധനമന്ത്രി. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് സെമിയിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.